പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ശ്രോതാക്കൾക്ക് ഏവർക്കും വന്ദനം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോനായുടെ പുസ്തകമാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഒരു മുഖപരയായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് നമുക്ക് യോനയ്ക്ക് ലഭിച്ച ദൈവിക ദൗത്യത്തെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിപ്പുവാൻ പോകുന്നത്. പ്രവാചകന്മാർ അനേകരുണ്ടായിരിക്കെ നിനവേ ദൗത്യം യോനയ്ക്കാണ് ലഭിച്ചത്. അതിനുള്ള പശ്ചാത്തലം ആദ്യ ക്ലാസ്സിൽ ഓർപ്പിച്ചുവല്ലോ. ഓരോ വാക്യങ്ങളുടെയും വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുവാനല്ല ഈ ബൈബിൾ ക്ലാസ് മൂലം ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയും പോലെ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി യോനയുടെ പഠനം സഹായിക്കട്ടെ. നിനവേയ്ക്ക് വിരോധമായി പ്രസംഗിക്കുവാനുള്ള ഈ വലിയ ദൗത്യം താൻ ചെയ്യുകയില്ലെന്ന് ദൈവത്തോട് യോന പറയുന്നില്ല. അരുളപ്പാട് കേട്ട ശേഷം ഈ ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് യോന ആഗ്രഹിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ വിചാരങ്ങളല്ലല്ലോ ദൈവത്തിൻ്റേത്. രണ്ട് പ്രത്യേക വിഷയങ്ങളാണ് യോനയെ അരുളപ്പാട് അറിയിക്കുന്നതെന്നും പിന്തിരിപ്പിച്ചത്. ഒന്നാമത്, നിനവേ പട്ടണത്തിൽ ചെന്ന് പട്ടണം നശിക്കുമെന്ന് അറിയിക്കണം. ഏതൊരു വിഷയത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ, അതല്ലെങ്കിൽ ഒരു നാണയത്തിന് രണ്ട് വശം ഉള്ളതുപോലെ, ദൈവത്തിൻ്റെ അരുളപ്പാടിൽ യോന നോക്കിയപ്പോൾ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. നിനവേ പട്ടണം നശിക്കുവാൻ പോകുന്നു, അതും 40 ദിവസത്തിനുള്ളിൽ. അവർക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം ന്യായവിധിയുടെ ദൂതനോടൊപ്പം കാണുന്നുമില്ല. യോനയാകെ വിഷമിച്ചു. ന്യായവിധിയുടെ ദൂതനോടൊപ്പം എപ്പോഴും ഒരു ക്ലോസ് ദൈവം വയ്ക്കുന്നതാണ്. എന്നാൽ ഇവിടെ അപ്രകാരം കാണുന്നതുമില്ല. 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. നോഹയുടെ കാലത്തെ പ്രളയത്തിലൂടെ 40 ദിവസം ന്യായവിധിക്ക് വേണ്ടി മഴ പെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ന്യായവിധി 40 ദിവസം ദൈവം അവധി വയ്ക്കുന്നു. ഒരു പക്ഷേ പ്രവാചകനിലൂടെ ദൈവം മാനസാന്തരത്തിൻ്റെ വിഷയം ഓർപ്പിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജനദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു. ദൈവം സകലവും തൻ്റെ മുൻനിർണയത്തിലൂടെ അറിയുന്നവനാണല്ലോ. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയിൽ ഒന്നാണ് ഈ വിഷയങ്ങൾ. ഇക്കാരണത്താലാണ് യോന പ്രവാചകനെ സംശയത്തിലൂടെ വലിച്ചിഴച്ചത്. മറ്റൊരു വിഷയം കൂടെ ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇസ്രയേലിൻ്റെ ശത്രുവായിരുന്നു നിനവേക്കാർ. എങ്കിലും തൻ്റെ സ്വന്തം വിഷയം കൂടെ ഇതിനകം യോന ചിന്തിച്ചു കാണും. ദൈവം ഏതായാലും നിനവേ പട്ടണത്തെ നശിപ്പിക്കും. ശിംശോൻ ഫെലിസ്ത്യരോടൊപ്പം മരിച്ചതുപോലെ നാശം സംഭവിക്കുന്ന സ്ഥലത്ത് പോയി ദൂതറിയിക്കും. 40 ദിവസം കഴിയുമ്പോൾ ദൈവം നാശം വിതറും. ഞാനും അവരുടെ കൂട്ടത്തിൽ എന്തിനാണ് നശിക്കുന്നത്? മടങ്ങിപ്പോകുന്നതിന് മഹാമത്സ്യം ഒന്നും ഇപ്പോഴില്ല. അതാണ് വിവിധ ചിന്തകളാൽ യോന ആകുലപ്പെട്ട് ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഈ ഏടാകൂടത്തിലൊന്നും ചെന്നുപെടാതെ മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായി കഴിയാമെന്ന്. നിനവേ നശിച്ചാൽ ഇസ്രയേലിന് സമാധാനവുമാകുമല്ലോ. തന്നെയുമല്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെയുമാണ്, ഉടൻ പുറപ്പെടണം. അതിന് പ്രകാരം അവിടെ തന്നെ നിൽക്കാനും പറ്റത്തില്ല. സ്ഥലം കാലിയാക്കിയാൽ പിന്നെ പ്രശ്നവുമില്ലല്ലോ. മുൻ റിസർവേഷൻ ഒന്നുമില്ലാതെ തർശീശിലേക്ക് കറണ്ട് ടിക്കറ്റ് എടുത്തതിനാൽ നല്ല തുകയും കപ്പക്കാർ വാങ്ങിച്ചു കാണും. യോനയ്ക്ക് അപ്പോൾ പൈസ ഒന്നുമല്ല വിഷയം, ദൈവിക അരുളപ്പാടാണ് തനിക്ക് പ്രശ്നം. പ്രവാചകന് ചരിത്രമൊക്കെ കുറച്ച് അറിയാവുന്നതിനാൽ പഴയ ചില ഓർമ്മകളും ഓടിയെത്തി. ദൈവം പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ചിലത് സംഭവിക്കും എന്ന് യോനയ്ക്കും അറിയാം. ദൈവദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിൽ എത്തിയിട്ട് തിടുക്കം കാണിച്ച് അവരെ പട്ടണത്തിൻ്റെ വെളിയിൽ എത്തിച്ചു. ഇസ്രയേൽ ജനം മിസ്രയും വിട്ട വിഷയവും തിടുക്കത്തോടെ ആയിരുന്നല്ലോ. ഇതൊക്കെയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള തിടുക്കമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഒരെത്തും പിടിയും ഇല്ലാത്ത വിഷയമായി യോനയ്ക്ക് മാറിയിരിക്കുകയാണ്. താൻ ഒരു യഹൂദൻ എങ്ങനെ ശത്രുപാളയത്തിൽ ചെന്ന് നിന്നുകൊണ്ട് നാശത്തിൻ്റെ ദൂത് അറിയിക്കും? ദൈവം യോനയുടെ ദൂത് അറിയിക്കാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലാതെ തന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയോ അഭിപ്രായം ആരായുകയോ ചെയ്തതായി കാണുന്നില്ല. മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. നോഹയുടെ കാലത്ത് നോഹയുമായി ദൈവം വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. സൊദോം ഗൊമോറയുടെ നാശത്തിന് മുമ്പ് അബ്രഹാമുമായി സംസാരിച്ചു. അന്യസംഘ തികഞ്ഞിരുന്നെങ്കിൽ ദൈവം നശിപ്പിക്കുകയില്ലെന്ന് അബ്രഹാമിനോട് സമ്മതിച്ചതുമായിരുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെയൊന്നുമല്ല. എല്ലാ ക്ഷണനേരം കൊണ്ട് ചെയ്തു തീർക്കേണ്ട വിഷയങ്ങൾ ഉടൻ പുറപ്പെടുകയും വേണം. ഇസ്രായേൽ ജനത്തിൻ്റെ ദുശാട്ടിയും കൂടിയപ്പോൾ ദൈവം മോശയുമായി ആലോചിക്കുന്നതായി കാണാം. മോശയുടെ അഭ്യർത്ഥനയും ആലോചനയും ദൈവം അംഗീകരിക്കുന്നതായിട്ടും കാണാം. യോനയുടെ സ്വഭാവവിഷയം ദൈവം കണക്കിലെടുത്തായിരിക്കാം ദൈവം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് സമയം ചെലവഴിക്കാഞ്ഞത്. ദൈവത്തിൻ്റെ മനസ്സ് കണ്ടവൻ ആരുള്ളൂ? നോഹയുടെ കാലത്ത് ന്യായവിധിയുടെ വിഷയം ദൈവം തന്നെ തീരുമാനിച്ചതാണ്. രക്ഷയ്ക്കുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നോഹയുമായി ചർച്ച നടത്തിയത്. പ്രവചനം വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. എവിടെയും എപ്പോഴും എങ്ങനെയും പ്രവചിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള വിഷയം നിനവേക്കാർക്ക് വിരോധമായി പ്രസംഗിക്കാനാണ്. സത്യം തുറഞ്ഞു പറഞ്ഞവർക്ക് എക്കാലവും പ്രതികൂലമാണ് സംഭവിച്ചിട്ടുള്ളത്. അനേകർക്കും ദുഷ്പ്രവർത്തികളെ കണ്ടിട്ട് അവരെ സ്തുതിപാടിയും അവരുടെ പ്രതിഫലങ്ങളെ കൈപ്പറ്റിയും പോയാൽ അങ്ങനെയുള്ളവരോട് ആണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യോനാ പ്രവാചകന്റെ സ്വയപ്രവർത്തികൾ എന്തായാലും നിന്ദിക്കാം. 3-ാം വാക്യം മുതൽ യോനാ ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫയിലേക്ക് ചെന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്നും അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി. യഹോവയുടെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കാതെ ഇരിക്കുക മാത്രമല്ല, ഇനിയും എന്നോട് ഈ വിഷയം സംസാരിക്കരുത് എന്നുള്ള ആശയത്തിൽ ആയിരിക്കാം അവിടെ നിന്ന് ഓടിപ്പോകാൻ തീരുമാനമെടുത്തത്. തിരുവചനത്തിൽ അനേക പ്രവാചകന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവിക അരുളപ്പാട് ലഭിച്ചപ്പോൾ പലരും വിസമ്മതം പ്രകടിപ്പിച്ചവരുണ്ട്. മോശയെ ദൈവം വിളിച്ചപ്പോൾ താൻ വാക്സാമർഥ്യം ഇല്ലാത്തവനെന്ന് ഉപാധി പറഞ്ഞു. യിരെമ്യാവിനെ വിളിച്ചപ്പോൾ താൻ ബാലനെന്ന് പറഞ്ഞു. എലീശയെ വിളിച്ചപ്പോൾ അപ്പനോടും അമ്മയോടും യാത്ര ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഗിദെയോനെ വിളിച്ചപ്പോൾ എൻ്റെ കുടുംബം ചെറുതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അനേകരെ കുറിച്ച് തിരുവചനത്തിൽ കൂടെ കാണുവാൻ സാധിക്കും. കുടുംബശ്രേഷ്ഠതയോ വാക് വൈഭവമോ കുടുംബത്തോടുള്ള കടപ്പാടുകളോ ഒന്നും ദൈവിക അരുളപ്പാട് അറിയിപ്പാൻ തടസ്സമല്ല. മനുഷ്യൻ്റെ എബിലിറ്റി അല്ല ദൈവം നോക്കുന്നത്, മനുഷ്യൻ്റെ അവൈലബിലിറ്റിയാണ്. മേൽപ്പറഞ്ഞ വ്യക്തികളൊക്കെയും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അനുസരണമുള്ളവരായി തീർന്നു. എന്നാൽ യോന ഇതിലും വ്യത്യസ്തമായി പ്രവർത്തിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. ആയതിനാൽ താൻ അനുഭവിച്ച തിക്ത അനുഭവങ്ങളെ കേൾവിക്കാർ ഒന്ന് വിലയിരുത്തി ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടു പോകുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവ സാന്നിധ്യം ലഭിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ അവസരമാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കാന്തത്തോട് ഒരു ഇരുമ്പ് കഷ്ണം എടുക്കുമ്പോഴാണ് കാന്തശക്തി കൂടുതലായി ആകർഷിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല. യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകലുവാനുള്ള തത്രപ്പാടായിരുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണമേ എന്നാണ്. തന്നെയുമല്ല, നിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്നും ഉള്ള അപേക്ഷയായിരുന്നു. യോനയ്ക്ക് കഥയൊക്കെ അറിയാം. എന്നാൽ നിനവേക്കാരുടെ ചരിത്രം അറിയാവുന്നതിനാൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ താല്പര്യപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടത്. ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയ പത്രോസ് പറഞ്ഞത്, ഞാൻ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് യേശുവിന്. എപ്പോഴും താൻ ആ സാന്നിധ്യം ആഗ്രഹിച്ചു. തൻ്റെയും മറ്റുള്ളവരുടെയും കാര്യം ഓർത്തതുമില്ല. എന്നാൽ യോന ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചത് ഒരു പ്രവാചകന് ചേരുന്ന നടപടിയായിരുന്നില്ല. സ്വന്തം സഹോദരനെ അടിച്ചു കൊന്ന കായീൻ ശാപഗ്രസ്തനായി യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തതായി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കുന്നു. യോനയുടെ അറിവിൽപ്പെട്ട സംഭവമാണിത്. കായീൻ ദൈവസന്നിധിയിൽ ഓടിപ്പോകുന്നതിന് മുമ്പായി താൻ ഒരു അടയാളം ദൈവത്തോട് വാങ്ങിയാണ് ദൈവസന്നിധിയിൽ നിന്ന് പോയത്. യോനയുടെ സംഭവം ഒരു അടയാളമായി വരും തലമുറയ്ക്ക് ദൈവം വെച്ചു. യേശു തന്നെ പറയുന്നു യോനയുടെ അടയാളത്തെപ്പറ്റി. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-ൽ പരീശന്മാരിലും ശാസ്ത്രിമാരിലും ചില യേശുവിൻ്റെ അടുക്കൽ വന്നു, ഗുരോ നീ ഒരടയാളം ചെയ്തു കാണുമ്പോൾ ഞങ്ങൾ ഇച്ഛിക്കുന്നു. യേശു അതിന് മറുപടിയായി പറഞ്ഞത്, ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോനാ കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ദൈവസാന്നിധ്യം വിട്ട് ഒരു മനുഷ്യനും ഓടിപ്പോകുവാൻ സാധ്യമല്ല. യേശു പ്രകാരം പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഏതായാലും യോനയുടെ ഉറച്ച തീരുമാനം അവനെ കപ്പൽ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. യോനയ്ക്ക് എവിടെ വെച്ചാണ് ദൈവിക അരുളപ്പാട് ലഭിച്ചതെന്നോ തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നില്ലെങ്കിലും ദൈവം അരുളപ്പാട് കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. യോന യാഫയിലേക്ക് ചെല്ലുന്നു. നിനവയിലേക്ക് ഉടൻ പുറപ്പെടണം എന്നുള്ള ദൈവിക ശബ്ദത്തെ ലംഘിച്ച് താൻ യാഫോവിലേക്ക് പുറപ്പെടുകയാണ്. യോശുവയുടെ സമയത്ത് ഇസ്രയേൽ മക്കൾക്ക് നറുക്കിട്ട് കിട്ടിയ ദേശമാണ് യാഫെ, ദാൻ ഗോത്രത്തിൽപ്പെട്ടവർക്ക് ലഭിച്ച അവകാശ ദേശം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇസ്രയേൽ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ ഫിലിസ്ത്യർ ഈ പട്ടണം പിടിച്ചെടുത്തു. അസീറിയ ഒരു വൻശക്തിയായതിനാൽ യാഫോ അല്ലെങ്കിൽ യോപ്പ പട്ടണത്തെ അവരുടെ അക്സലോൺ അതിർത്തിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ തുറമുഖ പട്ടണം സൈമൺ മക്കുബിസിന്റെ കാലത്ത് ഇസ്രയേൽ തിരിച്ചുപിടിക്കുകയും അതിന് ജോപ്പ എന്ന പേരാക്കുകയും ചെയ്തു. ചരിത്രപരമായ ഒരു ഉന്നത വിജയമായിരുന്നു. പുതിയ നിയമത്തിൽ ജോപ്പ പട്ടണത്തെ പറ്റി ധാരാളം സൂചിപ്പിച്ചിട്ടുണ്ട്. യെരുശലേമിൽ നിന്നും ഏതാണ്ട് 40 മൈൽ പടിഞ്ഞാറ് ഒരുവിധം നല്ല ജനസംഖ്യയുള്ള തുറമുഖമായിരുന്നു ജോപ്പ. 1950 ടെൽ അവീവ് യാഫ എന്ന് പേര് നൽകിയിരുന്നു. ലോകത്തിലെ പുരാതന പട്ടണങ്ങളൊന്നായി യാഫോ ഇന്നും അറിയപ്പെടുന്നു. യോപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യമെന്നാണ്. യോപ്പയിൽ നിന്നും തർശീശിലേക്ക് പോകുന്ന കപ്പൽ കണ്ട് അതിലേക്ക് ടിക്കറ്റ് എടുത്ത പ്രവാചകൻ കപ്പൽ പ്രവേശിച്ചു. തർശീശ് എന്ന സ്ഥലം സ്പെയിൻ ആയിരിക്കാം എന്നും കരുതുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ പട്ടണമായിരുന്നു തർശീശ് എന്ന് പറയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 10:2-5 വരെയുള്ള വാക്യങ്ങളിൽ നോഹയുടെ പുത്രനായ യാഫെത്തിന്റെ കൊച്ചുമകനാണ് തർശീശ് എന്ന് തെളിവുണ്ട്. സലമോൻ രാജാവ് വാണിജ്യബന്ധം നടത്തിയിരുന്ന സ്ഥലമായിരുന്നു ഇത്. 2 ദിനവൃത്താന്തം 9:21 പ്രകാരം പറയുന്നുണ്ട്, യെശയ്യാവ് എഹെസ്കേൽ തുടങ്ങിയ പ്രവാചകന്മാരും ഈ തർശീശിനെ പറ്റി പ്രവചിച്ചിട്ടുണ്ട്. ഏത് കാരണം കൊണ്ടാണ് യോന ഈ പട്ടണം തിരഞ്ഞെടുത്തത് എന്ന് വ്യക്തമല്ല. തികച്ചും ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായിരുന്നു ഈ പട്ടണം. നിനവേ ദുഷ്ടത നിറഞ്ഞ പട്ടണം ആയിരുന്നതിനാലും അവിടെ ചെന്ന് അവരുടെ ഒപ്പം നശിക്കുന്നതിലും ഭേദം, ശലോമോൻ രാജാവ് വരെയും വ്യാപാരം ചെയ്ത പട്ടണം കടൽ മാർഗം പോയി കണ്ട് മടങ്ങി വരാം എന്നും അപ്പോഴേക്കും ദൈവം നിനവേ പട്ടണത്തെ നശിപ്പിക്കുകയും ചെയ്യും, പിന്നെ തനിക്ക് അവിടേക്ക് പോകേണ്ടി വരികയില്ല എന്നുള്ള ചിന്തയായിരുന്നു യോനയുടെ. വിനാശകാലി വിപരീത ബുദ്ധി എന്ന പോലെ യോനയുടെ ബുദ്ധി പല രീതിയിൽ പ്രവർത്തിപ്പാൻ തുടങ്ങി. ആധുനിക തലമുറയ്ക്ക് 3-ാം വാക്യം നൽകുന്ന പാഠം പ്രത്യേകം ചിന്തിക്കുകയാണ്. 7 പ്രത്യേക പ്രവൃത്തികളാണ് 3-ാം വാക്യത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. യഹോവയുടെ സന്നിധിയിൽ നിന്നും ഉള്ള ഓടിപ്പോക്ക്, യോപ്പയിലേക്കുള്ള യാത്ര, തർശീശിലേക്ക് പോകാൻ കപ്പൽ കണ്ടെത്തുന്നു, വില കൂടുതൽ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നു, അന്യജാതിക്കാരുമായുള്ള സഹകരണം, അവരോടൊപ്പം കപ്പലിൽ കയറുന്നു, ദൈവത്തിൽ നിന്നും മറയുന്നു. ഈ കാലങ്ങളിൽ സൗജന്യമായി രക്ഷയുടെ ദൂത് കേൾക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അനേകർ വില കൂടിയ ടിക്കറ്റ് എടുത്ത് കലാപരിപാടികൾക്കും കൂത്തുകാഴ്ചകൾക്കും വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ഓർത്തുകൊള്ളട്ടെ, സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്ത യോനയെ വെറുതെ വിട്ടവനല്ല ദൈവം. ആസാഫ് രാജാവ് സത്യദൈവത്തെ ആരാധിക്കുന്നവരെ അന്യദൈവത്തിൻ്റെ ആരാധനക്കാരായി മാറ്റിയപ്പോൾ ഏലിയാവ് മൂലം ദൈവം ഇടപെട്ടു. ദേശത്ത് മഞ്ഞും മഴയും പെയ്ക്കാതെ ഇരുന്നു. കൊട്ടാരത്തിലിരുന്ന് രാജ്യം ഭരിച്ച രാജാവിന് മൃഗങ്ങൾക്ക് പുല്ല് പറിപ്പാൻ ഇടവരുത്തിയ ദൈവം വീണ്ടും നെബൂഖദ്നേസറിൽ അതിലും കഠിനമായി പ്രവർത്തിച്ചു. നെബൂഖദ്നേസറിനെ കൊണ്ട് പുല്ല് തീറ്റിച്ചു. അവസാനം അത്തിനുതെങ്കിലേക്ക് തലകൾ ഉയർത്തി നിലവിളിച്ചപ്പോൾ ദൈവം വീണ്ടും കടാക്ഷിച്ചു. വഴിവിട്ടു പോകുന്ന ഏതൊരു വ്യക്തിക്കും മുകളിൽ ഓർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരു പാഠമായി ഓർമ്മയിലിരിക്കട്ടെ. അടുത്തതായി ദൈവപ്രവൃത്തി എന്തായിരുന്നു നമുക്ക് ചിന്തിക്കാം. 1:4 യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകത്തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടാക്കി. യോനയുടെ വിപരീത പ്രവൃത്തികൾ യഹോവയായ ദൈവത്തിന് അനിഷ്ടമായിരുന്നു. ദൈവത്തെ അനുസരിക്കാതെ പോയിട്ടുള്ള സകലർക്കും ദൈവം ഓരോ പ്രവൃത്തികളിലൂടെ ദൈവം ആരാണെന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. യോനയ്ക്ക് വേണ്ടി യഹോവയായ കർത്താവ് ഒരു പെരുങ്കാറ്റ് അടിപ്പിക്കുന്നു. എങ്കിലും യോന നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ യോനയെ കൊണ്ട് ദൈവപ്രവൃത്തി നിലവിൽ ചെയ്യിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു കപ്പലിന് നേർക്ക് വന്ന കാറ്റ്. അതുവരെ കപ്പലിൽ രസം പറഞ്ഞ് സമയം ചെലവഴിച്ചവർക്ക് അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിലവിളിക്കുവാൻ തുടങ്ങി. സ്വയം ജീവരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഓരോരുത്തരും തയ്യാറാണ്. ഏതായാലും അവരവരുടെ ദൈവങ്ങളെ വിളിച്ചു നോക്കിയെങ്കിലും അവരിൽ നിന്നും രക്ഷയില്ലാതെയായി. പരിചയസമ്പന്നരായ നാവികർക്ക് ഈ സംഭവം തികച്ചും ആകസ്മികമായിരുന്നു. യോപ്പ തർശീസ് റൂട്ട് അവർക്ക് പരിചയമുള്ളതാണ്. എങ്കിലും ഈ സന്ദർഭത്തിൽ അവരുടെ പരിചയങ്ങളൊന്നും ശരിയാകുന്നില്ല. ദൈവകരം എന്ന് തന്നെ ഉറച്ചു. പക്ഷേ ഇതിനുള്ള കാരണം കണ്ടെത്തണമല്ലോ. കപ്പലുടമ ഈ വിഷയത്തിൽ ഇടപെടുവാൻ തുടങ്ങി. അവസാനമായിട്ട് പ്രവാചകന്റെ അടുക്കൽ എത്തുന്നതും വിഷയങ്ങൾ അന്വേഷിക്കുന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അക്കാലങ്ങളിൽ ജാതികളായ കപ്പൽ യാത്രക്കാർ അവരവരുടെ ദൈവങ്ങളെ കൂടെ കപ്പൽ യാത്രയ്ക്കൊപ്പം കൊണ്ടുപോകുമായിരുന്നു. ധാരാളം സമയം ലഭിക്കുന്നതിനാൽ അവർ ദൈവങ്ങളെ എടുത്തുവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ അപ്രകാരം അവരുടെ ദൈവങ്ങളെ എടുത്തുവെച്ച് നിലവിളിച്ചിട്ടും ഫലമൊന്നും കണ്ടില്ല. പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ കപ്പലിൽ പ്രത്യേക മുറികളും ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആപൽ ഘട്ടങ്ങളിൽ തങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ വിളിച്ച് രക്ഷ നേടാമെന്നുള്ള ആശയവും ഇവരിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ആശകളൊക്കെ നിരാശകളായി മാറി. ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ സത്യനമസ്കാരിയായ ഒരു യഹൂദനായിരുന്നു എന്നുള്ളതാണ് വിചിത്രമായ വിഷയം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഗർഭിണികൾക്കും പ്രസവവേദന വരുന്നത് പോലെ പെട്ടെന്ന് നാശം വന്ന് സ്വഭവിക്കും. ഇവിടെയും പെട്ടെന്നാണ് പെരുങ്കാറ്റടിപ്പാൻ ആരംഭിച്ചത്. കൂട്ട നിലവിളികൾ കപ്പലിൽ ഉയരുന്നുവെങ്കിൽ പ്രവാചകനിൽ നിന്നും വിഷയമല്ല. താൻ സുഖമായി ഉറക്കത്തിലാണ്. മിസ്രൈമിൽ സംഹാരദൂതൻ കടന്നുപോയി കൊട്ടാരം മുതൽ കൊട്ടിൽ വരെയുള്ള മിസ്രൈമരുടെ ആദ്യ ജാതന്മാരുടെ കൊന്ന് ഒടിക്കപ്പോൾ ഉണ്ടായ നിലവിളി പോലെയാണ് ജാതികളായ കപ്പൽ യാത്രക്കാരും നിലവിളിച്ചത് എന്ന് അനുമാനിക്കാം. ഇതേ പ്രകാരം ഫെലിസ്തീനയുടെ ദേശത്തും നിലവിളി ഉയർന്നിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അവരുടെ അന്യദൈവങ്ങളെ മുമ്പിൽ ജീവനുള്ള ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വെച്ചതിൻ്റെ പരിണത ഫലമായിട്ടാണ് ആ നിലവിളി ഉയർന്നത്. ഫെലിസ്തീർ നിലവിളിച്ചതുപോലെ അവരുടെ ദൈവങ്ങളോട് നിലവിളിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. അവസാനം കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാൻ ഈ ദൈവങ്ങളെയും മറ്റ് ചരക്കുകൾക്കൊപ്പം വെളിയിലേക്ക് എറിഞ്ഞു. ചരക്ക് എന്ന പദം പല വിധ സാമഗ്രികളെക്കുറിച്ച് ആകാം. എബ്രായ ഭാഷയിൽ കെലീം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എല്ലാവിധ സാധനങ്ങളും ഇതിൽ ഉൾപ്പെടും. ഒരു യഹൂദ റബി സ്കോട്ടിവീസ് പറഞ്ഞിരിക്കുന്നത്, ചരക്ക് എന്ന വാക്കിന് ദേവന്മാർ, ദേവതകൾ എന്നുപേരും ഉണ്ടായിരിക്കും. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ജാതികളും വിചാരിച്ചു ഈ ദൈവങ്ങളോട് നിലവിളിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ആകയാൽ പ്രയോജനമില്ലാത്ത ദൈവങ്ങളെ കൈവശം വെച്ചുകൊണ്ട് കപ്പലിന് ഭാരം കൂട്ടി തങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്താതെ അവർ ദൈവങ്ങളെയെല്ലാം കടലിലെറിഞ്ഞു കളഞ്ഞു. പ്രിയരെ, ജീവിതനൗക കാറ്റിലും കോളിലും ആടി ഉലയുമ്പോൾ ജീവിതഭാരം ഇറക്കി വെക്കുവാൻ അല്ലെങ്കിൽ ആശ്വസിപ്പാൻ പറ്റിയ ഇടം യേശു മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം 11:28 അതിലാണ് യേശു പറഞ്ഞിരിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതഭാരത്താൽ ആടി ഒഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാരമെല്ലാം ഇറക്കി വയ്ക്കുവാൻ യേശുവിൻ്റെ സമീപേ കടന്നു വരിക. അവനിൽ നിന്നും ആശ്വാസം കണ്ടെത്തുക. നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കുവാൻ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം അതിന് ഏവർക്കും സഹായിക്കട്ടെ.